بسم الله الرحمن الرحيم.
ويسألونك عن ذي القرنين قل سأتلو عليكم منه ذكرا.
അവർ നിന്നോട് ദുൽഖർനൈനിയെപ്പറ്റി ചോദിക്കുന്നു, നീ പറയുക, അദ്ദേഹത്തെപ്പറ്റിയുള്ള വിവരം ഞാൻ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തരാം.
إنا مكنا له في الأرض وآتيناه من كل شيء سببا.
തീർച്ചയായും നാം അദ്ദേഹത്തിന് ഭൂമിയിൽ സ്വാധീനം നൽകുകയും എല്ലാ കാര്യത്തിനുമുള്ള മാർഗം നാം അദ്ദേഹത്തിന് സൗകര്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഒരു മാർഗം പിന്തുടർന്നു. അങ്ങനെ അദ്ദേഹം സൂര്യാസ്തമന സ്ഥാനത്തെത്തിയപ്പോൾ അത് ചെളിവെള്ളമുള്ള ഒരു ജലാശയത്തിൽ മറഞ്ഞുപോകുന്നതായി അദ്ദേഹം കണ്ടു. അതിന്റെ അടുത്ത് ഒരു ജനവിഭാഗത്തെയും അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹത്തോട് നാം പറഞ്ഞു,
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി ഹഖ ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി വബഅദു. നമ്മൾ പിന്നെ ബാബുൽ മസാജിദ് അല്ലേ, ബാബുൽ മസാജിദിൽ അവസാനത്തെ 5 ഹദീസുകളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കുന്നത്. പള്ളിയുമായി ബന്ധപ്പെട്ട മര്യാദകൾ, അതേപോലെ പിന്നെ മതവിധികൾ, ഇതാണ് ഇതിൽ പിന്നെ വിഷയീഭവിക്കുന്നത്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ് സിഫത്തു സല നമസ്കാരത്തിൻ്റെ രീതി അതാണ്. ഒന്നാമത്തെ ഹദീസ് عن انس رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم البصاق في المسجد خطيئه وكفارتها دفنها متفق عليه. രണ്ടാമത്തേത് عن انس رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم لا تقوم الساعه حتى يتباهى الناس في المساجد റവാഹുൽ ഖംസത്തു ഇല്ല തുർമുദി വസഹഹു ഇബ്ന ഖുസൈമ അല്ലേ. മൂന്നാമത്തേത് അനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഉമിർതു ബിതശീദിൽ മസാജിദ് റവാഹു അബൂ ദാവൂദ് വസഹഹു ഇബ്നു ഹിബ്ബാൻ അല്ലേ, ഇബ്നു ഹിബ്ബാൻ അഖ്റജഹു അബൂ ദാവൂദ് വസഹഹഹു ഇബ്നു ഹിബ്ബാൻ. പിന്നെ അടുത്ത ഹദീസ് അൻ അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉരിദത് അലയ്യ ഉജൂറു ഉമ്മത്തി അല്ലേ, ഉജൂറു ഉമ്മത്തി ഹത്തൽ ഖദാ യുഖ്രിജുഹർ റജുലു മിനൽ മസ്ജിദ് റവാഹു അബൂ ദാവൂദ് والترمذي واستغربه وصححه ابن خزيمة. في الأردت أرسان تحديث عن أبي قتادة رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم إذا دخل أحدكم المسجد فلا يجلس حتى يصلي ركعتين متفق عليه. ونعمة حديث البساق في المسجد خطيئة وكفارتها دفنها. അനസ് റളിയല്ലാഹു തആല അൻഹു ഹദീസാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു, അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ബുസാഖു ഫിൽ മസ്ജിദി ഖതീഅത്തുൻ. ബുസാഖ് എന്നും ബുസാഖ് എന്നും പിന്നെ സീനും പറയും. ബുസാഖ് എന്ന് പറയും, ഉമനീർ തുപ്പുനീർ. ബുസാഖ് സ്വാദ് സായ് സീൻ, മൂന്ന് ഭാഷയാണ്, ലുഗയാണ്, ലഹജ. മുസ്വാക്ക്, ബുസാക്ക്, ബുസാക്ക്, തുപ്പുനീർ, അത് പിന്നെ തുപ്പുക എന്നുള്ള അർത്ഥത്തിലും. അൽ ബുസാഖു ഫിൽ മസ്ജിദി, പള്ളിയിൽ തുപ്പൽ. ഖതീഅത്തുൻ, എന്താ അത്? കുറ്റകരാണ്, കുറ്റകരാണ്, അസ്സലാം, കുറ്റകരാണ്. വകഫാറതുഹ ദഫ്നുഹ, വകഫാറതുഹ അതിന്റെ പ്രായശ്ചിത്തം, അതിനുള്ള പ്രായശ്ചിത്തം. ദഫ്നുഹ അതിനെ മൂടലാണ്, മൂടലാണ്, ദഫനാണ് മൂടുക, ദഫൻ ചെയ്യുക. ഹദീസ് വളരെ വ്യക്തമാണ്. ഹദീസ് അറിയിക്കണ എന്താണ്? പള്ളിയിൽ തുപ്പാൻ പാടുള്ളതല്ല, അത് ഖതി അത് പാപമാണ്, കുറ്റാണ്. ഒരാൾ പള്ളിയിൽ തുപ്പിപ്പോയി എങ്കിൽ അതിനെ എന്ത് ചെയ്യണം? അയാൾ മൂടണം, മൂടണം. ഇവിടെ പള്ളിയിൽ തുപ്പുക എന്നുള്ളത് തെറ്റാണ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പള്ളി നിർമ്മിക്കുവാനും നമ്മൾ പഠിച്ചു ഹദീസ്, വൻ തുറബഫ്, പള്ളികളെ വൃത്തിയായിട്ട് സൂക്ഷിക്കുവാനാണ്, വൃത്തിയിൽ സൂക്ഷിക്കാൻ. അതുകൊണ്ടാണ് ഒരു വ്യക്തി നിസ്കരിക്കുന്ന മെഹ്റാബിൽ, നിസ്കരിക്കുന്നതിന് മുമ്പിൽ പള്ളിയിൽ തുപ്പിയത് കണ്ട് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഇമാമിനെ തന്നെ മാറ്റാൻ പറഞ്ഞു. പിന്നെ റിവായത്തിൽ കാണാം പള്ളിയിൽ തുപ്പിയത് കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് എന്ത് ചെയ്തു? ഒരു കല്ലെടുത്തിട്ട് ചുരണ്ടി മായിച്ചു എന്നാണ് ചുമരിൽ കണ്ടത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കാർക്കശ്യത്തിൽ സംസാരിച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ചുവന്നു. അപ്പോൾ ഒരു അൻസാരി അല്ലെങ്കിൽ ഒരു അൻസാരി സ്ത്രീ പിന്നെ അത് മായിച്ചത് റിവായത്തിൽ കാണാൻ സാധിക്കും. അത് വേറെ സംഭവമായിരിക്കും. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പള്ളിയിൽ ഒരാൾ തുപ്പുന്നതിനെ വിലക്കിയിട്ടുണ്ട്, അത് കുറ്റമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ തുപ്പിപ്പോയിട്ടുണ്ട് എങ്കിൽ കുറ്റാണ്, തെറ്റാണ്. പക്ഷെ ഒരു തെറ്റൊരാൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് മൂടണം എന്നുള്ളതാണ്. ഇത് ഇന്നത്തെ പള്ളിയിൽ നടക്കുക, ഇന്ന് മൂടൽ നടക്കൂല. എന്നത് വൃത്തിയാക്കുകയാണ് വേണ്ടത്. അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ, സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയാക്കുകയാണ് വേണ്ടത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പള്ളി ഇങ്ങനെ, എന്താ റസൂലുള്ളാന്റെ പള്ളിന്റെ ചേല്? നിലം മണലാണ്, നിലം മണലാണ്. ചുമരോ ഭിത്തി, ഭിത്തി ഇല്ല, മണ്ണും കട്ടയാണ്, മണ്ണിന്റെ കട്ട. മേൽക്കൂര ഈത്തപ്പന്റെ പട്ടയാണ്, സക്കസ് പട്ടയാണ്. പിന്നെ തൂണുകളാ, ഈത്തപ്പന്റെ തൂണുകളാണ്, ഈത്തപ്പനയുടെ തൂണുകളാണ്. അതുകൊണ്ടാണ് ഹദീസിൽ കാണാം ലൈലത്തുൽ ഖദ്ർ എന്ന് എന്ന് അറിയിക്കുന്ന ഹദീസുകളിൽ കാണാം ആ പിന്നെ ലൈലത്തുൽ ഖദ്റിന്റെ പുലർച്ചയിൽ താങ്കൾ മണ്ണിലും ചളിയിലും സുജൂദ് ചെയ്യും, മണ്ണിലും ചളിയിലും സുജൂദ് ചെയ്യും, അല്ല വെള്ളത്തിലും ചളിയിലും സുജൂദ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ഒരു വർഷത്തെ റമദാനിൽ രാത്രി മഴ പെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫജറിന് സുജൂദ് ചെയ്തിട്ട് സഹാബികൾ പറയാണ് റസൂലുള്ളാന്റെ മൂക്കിമ്മ ഇവിടെ ചളി പറ്റിയതായിട്ട് ഞങ്ങൾ കണ്ടുവെന്നാണ്, ചളി പറ്റിയതായിട്ട് കണ്ടുവെന്നാണ്. കാരണം അന്ന് മണലാണ്, മഴ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ചളിയാകുന്ന രീതിയിലായിരുന്നു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തിട്ടുണ്ടായിരുന്നു? പിന്നെ ഈ നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ളതായ ഹുംറത്ത്, നിസ്കരിക്കാനൊരു ഷീറ്റ് ഉണ്ടായിരുന്നു. അത് റസൂലുള്ളാഹിക്കല്ല, സഹാബികൾക്ക് മൊത്തത്തിൽ അങ്ങനെ എന്തായിരുന്നു നിസ്കരിക്കാൻ പ്രത്യേകം അവർ സീറ്റ്. ചിലർ ഈത്തപ്പന മടഞ്ഞിട്ടുള്ള പിന്നെ ഒരു പായ പോലുള്ളതൊക്കെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയിരുന്നു. നിലം മണ്ണായിരുന്നു, നിലം മണലായിരുന്നു. ഒരു റിപ്പോർട്ടിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ പിന്നെ മണലായിരുന്നു, മഴ പെയ്തിട്ടുണ്ട് എന്ത് ചെയ്യും? പിന്നെ ചളിയാകും, ചളിയാകും. ആ ചളിയാകുന്നുള്ളതിന് തെളിവാണ് എന്ത്? പിന്നെ റസൂലുള്ള സുജൂദ് ചെയ്തപ്പോൾ ചളി മൂക്കിൽ പറ്റിയതായിട്ട് കണ്ടു, നെറ്റിയിലും മൂക്കിലും എന്നുള്ളത്. സഹാബികൾ എന്ത് ചെയ്തു എന്നാണ്? അവർ പോയിട്ട് പിന്നെ അവരുടെ തുണിയിൽ തുണിയിലല്ല, അവരുടെ നിസ്കരിക്കുന്ന പടം, നിസ്കരിക്കാൻ അവർക്കൊരു പടം ഉണ്ടായിരുന്നു എന്നാണ്. ആ പടത്തിൽ കൊണ്ടുപോയിട്ട് അവരെന്ത് ചെയ്തതാണ്? ഈ ചെരൽക്കല്ലിന് സമാനമായിട്ടുള്ള കല്ലുകൾ കൊണ്ടുവന്നതാണ്. എന്നിട്ടത് ഓരോരുത്തരും തങ്ങളുടെ നിസ്കാര സ്ഥലത്ത് വിരിച്ചു എന്നാണ്. നിസ്കാര സ്ഥലത്ത് വിരിച്ചു. അപ്പോൾ നിസ്കാര സ്ഥലത്ത് അവർ നിസ്കരിക്കാൻ എന്ത് ചെയ്തിരുന്നു, ഒരു പട ഉപയോഗിച്ചിരുന്നു. നിലം ചെളിയ മണലാണെങ്കിലും പിന്നെ മഴ പെയ്തിട്ട് ആകെ നിലം ചെളിയാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തതാണ്, കല്ല് പാകിയതാണ്. കല്ല് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ചരൽക്കല്ല്, ചരൽക്കല്ല് പാകിയതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് പള്ളീന്റെ കൊല അതാണ്. അപ്പൊ ഒരാൾ ഇനി തുപ്പിയിട്ടുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്താൽ മതി, അത് മാന്തിയിട്ട് കുഴിച്ചിടാൻ പറ്റും. ഇന്നത്തെ കാലത്ത് അത് പറ്റൂല. അപ്പൊ കഴുകി വൃത്തിയാക്കന്നെ, അല്ലെങ്കിൽ തുടച്ച് വൃത്തിയാക്കന്നെ വേണം. അലാ കുല്ലിൻ, അൽ മുസ്വാഖു ഫിൽ മസ്ജിദ്, പള്ളിയിൽ തുപ്പൽ. ബുസാഖ് എന്ന് പറഞ്ഞാൽ ബുസാഖ്, 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 സീൻ ഒക്കെ തുപ്പ് നീരിനാണ് പറയുന്നത്. അത് പള്ളിയിൽ തെറ്റാണ്, കുറ്റമാണ്. കഫാറത്തുഹ ദഫ്നുഹ, അതിനെ മൂടലാണ്, അതിനുള്ള പ്രായശ്ചിത്തം. ഒരാൾ അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൂടണം. എന്നിട്ട് അതിന്റെ തെറ്റിനെ പരിഹരിക്കാൻ വേണ്ടിട്ട് അയാൾ ശ്രമിക്കണം. തന്നിൽ നിന്ന് വന്നു പോയ വീഴ്ചയെ പരിഹരിക്കാൻ അയാൾ അത് മൂടി ശ്രമിക്കണം എന്നുള്ളതാണ്. പ്രായശ്ചിത്തം ചെയ്യാൻ മാത്രം കടുത്ത പാപാണ് എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. ഹദീസ് മുത്തഫഖുൻ അലൈഹി, മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരി മുസ്ലിമും അനസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ പള്ളിയുടെ പിന്നെ സ്ഥാനവും പള്ളിക്കുള്ള മഹത്വമാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. രണ്ടാമത്തെ ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു തന്നെയാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു ഖാൽ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തഖൂമു സാഅതു ഹത്താ യതബാഹ അന്നാസു ഫിൽ മസാജിദ്. അല്ലേ, റവാഹുൽ ഖംസത്തു ഇല്ല തുർമുദി വസഹഹഹു ഇബ്നു ഖുസൈമ. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ലാ തഖൂമു സാഅതു, അന്ത്യനാൾ സംഭവിക്കുകയില്ല, നിലവിൽ വരൂല, അന്ത്യനാൾ സംഭവിക്കുകയില്ല. ജനങ്ങൾ അന്യോന്യം പെരുമ കാണിക്കുന്നത് വരെ. തബാഹ യതബാഹ, അന്യോന്യം പെരുമ കാണിക്കുക. തഫാഖറ യതഫാഖറു, അതാണ് തബാഹ നമ്മ യതഫാഖറു. പെരുമ കാണിക്കുക, യതകാസർ, അൽഹാകും മുത്തകാസർ, യതകാസർ, ഹത്താ യതബാഹന്നാസ്, ജനങ്ങൾ അന്യോന്യം പെരുമ കാണിക്കുന്നത് വരെ. ഫിൽ മസാജിദ്, പള്ളികളിൽ, ഫിൽ മസാജിദ്, പള്ളികളിൽ. എന്തിനാണ് അൽഹാഫിൽ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ഈ ഒരു ഹദീസിനെ കൊണ്ടുവന്ന്, പള്ളിയുടെ അധ്യായത്തിൽ എന്തിനെപ്പത് കൊണ്ടുവന്ന്? എന്തിനാണ് ഈ ഹദീസിനെ കൊണ്ടുവന്ന്? അത് അന്ത്യനാളിന്റെ അടയാളമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അന്ത്യനാളിന്റെ അലാമത്ത് എന്നോണം ജനങ്ങൾ പള്ളിയുടെ വിഷയത്തിന് അന്യോന്യം പെരുമ കാണിക്കുന്നതാണ്. പെരുമ കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പെരുമ കാണിക്കുന്നുള്ള ഉദ്ദേശം? പള്ളിന്റെ വലിപ്പത്തിന്റെ വിഷയത്തിൽ ഞങ്ങളെ പള്ളി നിങ്ങളെ പള്ളിനേക്കാൾ വലിയ പള്ളിയാണ്, ഞങ്ങളെ പള്ളിയിൽ ഉണ്ടല്ലേ പിന്നെ നല്ല പിന്നെ പണികളും കൊത്തുവേലകളും ഒക്കെ ഉഷാറാണ്, ഞങ്ങളെ പള്ളിക്ക് ഇത്ര ഹൈറ്റ് ഉണ്ട് പിന്നെ തുടങ്ങിയിട്ടുള്ള, അതാണ് പെരുമ, അതാണ് പെരുമ. പെരുമ പറയലും ഉണ്ട്, പെരുമ കാണിക്കലും ഉണ്ട്. പെരുമ പറയൽ ഇതാണ്, ഞങ്ങളെ പള്ളിയാണ് ഉഷാറ്, അതിന് ഇത്ര നിലകളുണ്ട് അല്ലെങ്കിൽ ഇത്ര ഉയരുണ്ട്, അതിൽ ഉപയോഗിച്ച മാർബിൾ ഇന്നതാണ്, നിങ്ങളെ പള്ളിയിൽ മാർബിൾ അല്ല സിമെന്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളത് പിന്നെ ഈ ടൈൽസാണ്, കാവിട്ടതാണ്, ഞങ്ങളത് അങ്ങനെയല്ല, ഇങ്ങനെതാണ് പെരുമ പറയൽ. അതേപോലെ പെരുമ കാണിക്കൽ എങ്ങനെ? പെരുമ കാണിക്കൽ ഓരോ ഒരു നില ഉണ്ടാക്കുമ്പോൾ ഇവിടെ രണ്ട് നില ഉണ്ടാക്കുക, അവരവിടെ ടൈൽസാണ് ഉപയോഗിച്ചെങ്കിൽ ഇവിടെ പിന്നെ മാർബിള്, ഇവിടെ മാർബിളാണെങ്കിൽ അവിടെ കാർപ്പറ്റ് മറ്റേ വിരി, ഇങ്ങനെയൊക്കെ ഇതാണ് പെരുമ പ്രവർത്തിക്കലും പെരുമ കാണിക്കലും. ഇതൊക്കെ അന്ത്യനാളിന്റെ അടയാളങ്ങളാണ്, അതൊന്നും മുസൽമാനിന് ചേർന്ന് ഏർപ്പാടല്ല. ഹാഫിൽ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഇതുവരെ കൊണ്ടുവരാൻ കാരണം എന്താ? പള്ളിന്റെ പള്ളി ആദരിക്കപ്പെടേണ്ട അള്ളാഹുവിന്റെ ഒരു ചിഹ്നമാണ്. അതിനെ ആദരിക്കേണ്ടത് എങ്ങനെയാണ്? അത് പള്ളിൻ്റെ വിഷയത്തിൽ പെരുമ പറഞ്ഞിട്ടും അന്യോന്യം പൊങ്ങച്ചം നടിച്ചിട്ടുമല്ല. അന്യോന്യം പൊങ്ങച്ചം നടിക്കുക പള്ളിയുടെ വിഷയത്തിൽ എന്നുള്ളത് പാടുള്ളത് അല്ല. അത് പള്ളിയോടുള്ള മര്യാദകേടാണ്, പള്ളിയോടുള്ള മര്യാദകേടാണ്. ഇന്ന് അതിൻ്റെ യുഗത്തിലാണ്. ഇന്ന് പള്ളിയുടെ വിഷയത്തിൽ പൊങ്ങച്ച ഈ അടുത്ത ഹദീസും അതിലുള്ളത് പിന്നെ അതുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും. ഇവിടെ ഈ ഹദീസ് റവാഹുൽ ഖംസ, റവാഹുൽ ഖംസ ഇല്ല തുർമുദി, തുർമുദി കഴിച്ച് റവാഹുൽ ഖംസ എന്നാണ്. അപ്പം ആരൊക്കെയാണ്? അബൂദാവൂദ്, നസായി, ഇബ്നു മാജ, ഇമാം അഹ്മദ്. ഇമാം അഹ്മദ്, ഇമാം തുർമുദി ഒഴികെ. അടുത്ത ഹദീസ് عن ابن عباس رضي الله تعالى عنه ان رسول الله صلى الله عليه وسلم قال ما امرت بتشييد المساجد ما امرت ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല بتشييد المساجد പള്ളികളെ തശീദ് ചെയ്യുവാൻ തശീദ് ചെയ്യുവാൻ തശീദ് ഷൈദിൽ നിന്നാണ് തശീദ് ഷെയ്ദ് എന്ന് പറഞ്ഞാല് പിന്നെ പള്ളിയിലുണ്ടല്ലോ ഈ ജിസ് അതേപോലെ തന്നെ നൂറത്ത് അതേപോലെ റുഹാം ഇതൊക്കെ ഇടണീനാണ് പറയാം. ഷെയ്ദ് ജിസ് നൂറ റുഹാം ഇങ്ങനത്തെ ജിസ് എന്താ പിന്നെ സിമെന്റിന് പറയോ സിമെന്റ് പോലുള്ളതൊക്കെയാണത്. അതേപോലെ തന്നെ നൂറത്ത് നടണമെങ്കിൽ കുമ്മായം, റുഹാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പലതരം കല്ലുകളുണ്ടല്ലോ മാർബിൾ പോലത്തെ കല്ലുകൾ അങ്ങനത്തേനൊക്കെ പറയും. ഈ ഇതാണ് ഷെയ്ദ്, അത് പള്ളിയിൽ ഉപയോഗിക്കുന്നതാണ് തശീദ്. ഷെയ്യദ് ഷെയ്യദു തശീദ് തശീദ്. ഇവിടെ പറയുന്നത് മാ ഉമിർത്തു ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല ബി തശീദിൽ മസാജിദ് മസ്ജിദുകളെ തശീദ് ചെയ്യുവാൻ. അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പൊ ഇത്തരം വസ്തുക്കൾ പള്ളിയുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതിനെന്താ മനസ്സിലായത്? ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യവും ഒരു പുണ്യവുമാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കപ്പെടുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പള്ളി ഉണ്ടാക്കിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയ പള്ളിന്റെ കോലം അതാണ് നമ്മൾ പറഞ്ഞത്. മൺകട്ടയുടെ മതിൽ, തൂണുകൾ ഈത്തപ്പനയുടെ തൂണുകൾ, അതേപോലെ തന്നെ പിന്നെ ഇത് മേൽക്കൂര ഈത്തപ്പന പട്ട നിലത്ത് മണൽ വിരിച്ച്, പിന്നെ അതിന്മേ നമസ്കരിക്കുവാൻ അവരെന്ത് ചെയ്തിരുന്നു പടം ഓരോരുത്തർ ഉണ്ടാക്കിയിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പള്ളിന്റെ കോലം. അബൂബക്കർ റളിയല്ലാഹു തആലന്റെ കാലഘട്ടത്തിലും അതേ പള്ളിയാണ്, അതേ പള്ളിയാണ്. ഉമർ റളിയല്ലാഹു തആലന്റെ ഖിലാഫത്തിൽ പള്ളി വീതി കൂട്ടേണ്ടി വന്നു, വിസ്തൃതിപ്പെടുത്തേണ്ടി വന്നു. അപ്പൊ വിസ്തൃതിപ്പെടുത്തേണ്ടി വന്നപ്പോൾ ഉമർ റളിയല്ലാഹു തആലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പള്ളി നിർമ്മിക്കുവാൻ ഉപയോഗിച്ച ദ്രവ്യങ്ങൾ എന്താണോ ആ ദ്രവ്യങ്ങൾ തന്നെ, പക്ഷേ വീതി കൂട്ടി, പള്ളി വലിപ്പം കൂട്ടി, വലിപ്പം കൂട്ടി. ഉസ്മാൻ ബിൻ അഫാർ റളിയല്ലാഹു തആലന്റെ ഖിലാഫത്തിലാണ് പിന്നെ പള്ളി ഒന്നുകൂടി വലിപ്പം കൂട്ടേണ്ടി വന്നത്, പള്ളി ഒന്ന് പണിയേണ്ടി വന്നത്. അപ്പോഴാണ് അദ്ദേഹം ചെയ്തത്, അദ്ദേഹം കല്ല് കൊണ്ട് കല്ല് അദ്ദേഹം പിന്നെ ഇത് പിന്നെ കല്ല് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ജിസ് ഉപയോഗിച്ചിട്ടുണ്ട്, മനസ്സിലായല്ലേ. അങ്ങനെ പള്ളി അദ്ദേഹം ചെയ്തു, പിന്നെ ഉറപ്പിൽ ഉണ്ടാക്കി. പക്ഷേ അവിടെ ഉറപ്പിൽ കല്ല് ഉപയോഗിച്ചിട്ടുണ്ട്, ഈ പിന്നെ കല്ല് ഉറപ്പിക്കാനുള്ള ദ്രവ്യവും ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ മോടി ഉണ്ടായിരുന്നില്ല, ഉറപ്പുണ്ടായി. പള്ളി വലുതാവും ചെയ്തു, വലിയ പള്ളിയായിരുന്നു നിലവിലുള്ള ആ അന്ന് നിലവിലുള്ളതിനേക്കാൾ വലിയ പള്ളിയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു തആല ഉണ്ടാക്കിയത്. അതിൽ കല്ല് ഉപയോഗിച്ചു, കല്ല് മുമ്പുണ്ടായിരുന്നില്ല, കല്ല് ഉപയോഗിച്ചു. അതേപോലെ തന്നെ ജിസ് ഉപയോഗിച്ചിട്ട് അത് ഉറപ്പിന് വേണ്ടിയിട്ട് ശക്തമായ രീതിയിലാണ് പള്ളി ഉണ്ടാക്കിയത്. അത് ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിൽ. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നത് പള്ളിയുടെ ഉറപ്പിന് വേണ്ടിയിട്ട് ഇത്തരം ദ്രവ്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമല്ല, ഉറപ്പിന് വേണ്ടിയിട്ട്. പക്ഷെ അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് തെറ്റ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലയും ആ രീതിയിൽ ഉണ്ടാക്കിയപ്പോൾ സഹാബികളത് അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉറപ്പിന് വേണ്ടിയിട്ട് ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുകയാണ് എങ്കിൽ അതാകാം. അതേസമയം അത് അലങ്കാരത്തിന് വേണ്ടിയിട്ടോ, അതേപോലെ തന്നെ അവിടെ പറഞ്ഞത് ഈ പൊങ്ങച്ച പ്രകടനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് നിഷിദ്ധാണ്, പാടില്ലാത്തതാണ്. ഇന്ന് പള്ളികളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പിനേക്കാൾ കൂടുതൽ എന്താണ്, അലങ്കാരമാണ്. അലങ്കാരം പള്ളി അലങ്കരിക്കുക എന്നുള്ളതും അതേപോലെ തന്നെ പള്ളിയുടെ വിഷയത്തിൽ പെരുമയും, അത് ഇന്ന് വളരെയധികം നിലവിലുള്ള രണ്ട് സംഗതികളാണ്. തീർത്തും നിഷിദ്ധാണ്, നിഷിദ്ധാണ്. ഇന്ന് തശീദ് അതിന് വേണ്ടിയിട്ടാണ്, അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ്, പള്ളി അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ്, അത് പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ഇവിടെ പറയുന്നത് മാ ഉമിർത്തു ബി തശീദിൽ മസാജിദ്, മസാജിദിനെ തശീദ് ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. അപ്പൊ അതിന് പണ്ഡിതന്മാർ പറയുന്നത് അത് പിന്നെ ഒരു പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു നല്ല സംഗതിയായിരുന്നെങ്കിൽ, പുണ്യ പ്രവൃത്തിയായിരുന്നുവെങ്കിൽ റസൂലുകൾ അതുകൊണ്ട് കൽപ്പിക്കപ്പെടുമായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിൽ പള്ളി നിർമ്മിച്ചപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവർ കല്ലും ആ കല്ല് ഉറപ്പിക്കാനുള്ള ദ്രവ്യങ്ങളും ശക്തമായ മേൽക്കൂരി ഉണ്ടാക്കിയിട്ടുണ്ട് പള്ളിക്ക്, മനസ്സിലായി. അത് പക്ഷെ എന്തിലേക്ക് എത്തിയിരുന്നില്ല, അത് മുബാഹാത്തുമല്ല. അതേപോലെ തന്നെ പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറഞ്ഞില്ലേ, പിന്നെ യഹൂദരും ക്രൈസ്തവരും പള്ളി മോടി കൂട്ടിയതുപോലെ നിങ്ങൾ മോടി കൂട്ടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പള്ളിയെ മോടി കൂട്ടുക തന്നെ ചെയ്യും, യഹൂദരും ക്രൈസ്തവരും മോടി കൂട്ടിയതുപോലെ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലയെന്ന് പറഞ്ഞു കാണാൻ സാധിക്കും. ഈ ഹദീസിന്റെ തന്നെ വേറെ ചില റിവായത്തുകളിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലന്റെ കൗലി വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് അഭിപ്രായം വന്നിട്ടുണ്ട്. അതായത് യഹൂദ ക്രൈസ്തവർ മോടി കൂട്ടിയതുപോലെ നിങ്ങൾ മോടി കൂട്ടുക തന്നെ ചെയ്യും എന്ന് മുന്നറിയിപ്പ് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലയെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇബ്നു അബ്ബാസിന്റെ വാക്കാണെങ്കിലും ഇവിടെ ഈ വചനത്തിന്റെ ഉദ്ദേശം എന്തിയെന്നുള്ളത് അത് വ്യക്തമാക്കി തരുന്നുണ്ട്. അപ്പോ മാ ഉമിർത്തു ബി തശീദിൽ മസാജിദ്, മസ്ജിദുകളെ തശീദ് ചെയ്യുവാൻ കുമ്മായം, അതേപോലെ തന്നെ സിമെന്റ് അതേപോലെ തന്നെ മാർബിൾ പോലുള്ളതൊക്കെ ഉപയോഗിച്ച് തശീദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഇവിടെ എന്താണ്, ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അത് ഉപയോഗിച്ചിട്ട് പള്ളി ഉണ്ടാക്കേണ്ടെന്നല്ല, പിന്നെയോ പള്ളിയെ അലങ്കരിക്കലും മോടി കൂട്ടലുമാണ്. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് പറയുന്നത് യഹൂദരും മറ്റും മോടി കൂട്ടിയതുപോലെ നിങ്ങൾ പള്ളിയെ മോടി കൂട്ടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത്, മനസ്സിലായി. അപ്പൊ മോടി കൂട്ടലാണ് വിലക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. ഇബ്നു അബ്ബാസ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അന്നു പള്ളി ഉണ്ടാക്കിയപ്പോൾ ചെയ്തിട്ടുണ്ട്, അദ്ദേഹം കല്ലൊക്കെ ഉപയോഗിച്ചിട്ട് ഭദ്രമായ രീതിയിലാണ് പള്ളി ഉണ്ടാക്കിയത്. പക്ഷെ അതിൽ എന്തുണ്ടായിരുന്നില്ല, അലങ്കാര പണികൾ ഉണ്ടായിരുന്നില്ല, അലങ്കാര പണികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ ഹദീസിന് റവാഹു അബൂ ദാവൂദ് വസഹഹു ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഹിബ്ബാൻ അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. അബൂ ദാവൂദ് ആണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട്. അഖ്റജഹു അബൂ ദാവൂദ് വസഹഹു ഇബ്നു ഹിബ്ബാൻ. അള്ളാഹുവിന് ഖുശുഉവോടുകൂടി നിസ്കാരം നിർവഹിക്കാൻ ഒരു വെടുപ്പുള്ള വൃത്തിയുള്ള ഏടാണ് പള്ളി ആകേണ്ടത്. ഇന്ന് ആ പള്ളി എന്തായി, ആകെ അലങ്കരിച്ച് എവിടുക്കു നോക്കിയിട്ടുണ്ടെങ്കിലും അലങ്കാരമാണ്, പള്ളികളുടെ കാര്യം എവിടുക്കു നോക്കിയിട്ടുണ്ടെങ്കിലും അലങ്കാരങ്ങളാണ്. അടുത്ത ഹദീസ് അൻ അനസ് റളിയല്ലാഹു തആല അൻഹു ഉരിദത് അലയ്യ ഉജൂറു ഉമ്മത്തി ഹത്തൽ ഖദ യുഖ്രിജുഹ അർ-റജുലു മിനൽ മസ്ജിദ്. റവാഹു അബൂ ദാവൂദ് വത്തുർമുദി വസ്തഗ്രബഹു വസഹഹു ഇബ്നു ഖുസൈമ. അനസ് റളിയല്ലാഹു അൻഹു പറയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉരിദത് അലയ്യ എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു, ഉരിദത് പ്രദർശിപ്പിക്കപ്പെട്ടു, അലയ്യ എനിക്ക്, ഉജൂറു ഉമ്മത്തി എന്റെ ഉമ്മത്തികളുടെ പ്രതിഫലം, കൂലി. കർമ്മങ്ങൾക്കുള്ള പ്രതിഫലങ്ങൾ ഉണ്ടല്ലോ, കർമ്മങ്ങൾക്കുള്ള പ്രതിഫലങ്ങൾ, അത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു. ഉമ്മത്തി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാന്റെ ഉമ്മത്താണ്, റസൂലുള്ളാഹിക്ക് രണ്ട് തരം ഉമ്മത്തികളുണ്ട്. റസൂലുള്ളാഹിക്ക് രണ്ട് തരം ഉമ്മത്തികളുണ്ട്. എങ്ങനെയാണ് രണ്ട് തരം ഉമ്മത്തികൾ? ഇപ്പോൾ മുസ്ലിംസും ജൂതരും ക്രൈസ്തവരും ഹൈന്ദവരും ഒക്കെ റസൂലുള്ളാഹിന്റെ ഉമ്മത്തികളാണ് അല്ലേ? കാരണം റസൂലുള്ളാഹ് അവരിലേക്ക് ഒന്നായിട്ട് നിയോഗിതനാണ്. അതന്നെയാണ് ഉമ്മത്തു ദഅവ എന്ന് പറയാം. ഉമ്മത്തു ദഅവ, റസൂലുള്ള ദഅവത്ത് നടത്തേണ്ട, റസൂലുള്ളാഹിന്റെ ദഅവത്ത് എത്തേണ്ട അവർ. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാലോകരെല്ലാവരുമാണ്, എല്ലാവരുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉമ്മത്തു ദഅവ. എന്നാൽ ഉമ്മത്തുൽ ഇജാബ് ഉണ്ട് റസൂലുള്ളാഹിന്റെ. അതാരാ ഉമ്മത്തുൽ ഇജാബ? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന സത്യദീൻ, ആ ദീനിനെ പുൽകിയവരാണ് ഉമ്മത്തുൽ ഇജാബ. ഇവിടെ ഏതാ ഉദ്ദേശം? റസൂലുള്ളാഹിന്റെ ഉമ്മത്തികൾ രണ്ട് തരക്കാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി നിയോഗിച്ചയച്ചത് ഈ ലോകരിലേക്ക് മുഴുവനാണ്. അതിൽ ഹൈന്ദവരും ക്രൈസ്തവരും ജൈനനും ബുദ്ധനും ജൂതരും മുസ്ലിങ്ങളും എല്ലാവരും റസൂലുള്ളാഹിന്റെ ഉമ്മത്തികളാണ്. അതാണ് ഉമ്മത്തു ദഅവ. ദഅവത്ത് എത്തേണ്ട, ദഅവത്ത് നടത്തേണ്ട റസൂലുള്ളാഹിന്റെ ഉമ്മത്ത്. രണ്ടാമത്തേത് ഉമ്മത്തി എന്ന് പറയുമ്പോൾ ഉദ്ദേശം ഉമ്മത്തുൽ ഇജാബയാണ്. റസൂലുള്ളാഹിന്റെ ദഅവത്തെത്തി അത് സ്വീകരിച്ചവർ, ഇസ്ലാം സ്വീകരിച്ചവർ. ഇവിടെ ഈ ഹദീസിൽ ഉമ്മത്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം അതാണ്, ഉമ്മത്തുൽ ഇജാബയാണ്. ഉരിദത്ത് അലയ്യ ഉജൂറു ഉമ്മത്തി, എന്റെ ഉമ്മത്തികളുടെ പ്രതിഫലങ്ങൾ എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു, റസൂലുള്ളാഹി കാണിച്ചു കൊടുക്കപ്പെട്ടു. സൽപ്രവർത്തികൾ ചെയ്തവർക്കുള്ള കൂലി എന്ത് എന്നുള്ളത് ഷർഹുകളിൽ കാണാം. അത് മിഅ്റാജിന്റെ രാവിലായിരുന്നു. മിഅ്റാജിന്റെ രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തിരുനബിയുടെ ഉമ്മത്തികൾ ചെയ്ത ഓരോ പുണ്യപ്രവൃത്തിയുടെയും പ്രതിഫലം കാണിക്കപ്പെട്ടു എന്നാണ്, പ്രദർശിപ്പിക്കപ്പെട്ടു. അതിൽ റസൂലുള്ള പറയാണ് ഹത്തൽ ഖദ യുഖ്രിജുഹ റജുലു മിനൽ മസ്ജിദ്. ഹത്തൽ ഖദ, ഖദ എന്ന് പറഞ്ഞാൽ കരട്, കരടിനാണ് ഖദ എന്ന് പറയും. ചെറിയ മരച്ചീള്, മരച്ചീള് എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ കരടുകൾ. ഹത്തൽ ഖദ, മരച്ചീളുകൾ വരെ, കരടുകൾ വരെ. അതിന്റെ പ്രത്യേകത എന്താ? യുഖ്രിജുഹ, ആ മരച്ചീളിനെ ഒരാൾ പുറത്തിടുന്നു. യുഖ്രിജുഹ റജുലു, ഒരു മനുഷ്യൻ അതിനെ പുറത്തിടുന്നു. മിനൽ മസ്ജിദ്, പള്ളിയിൽ നിന്ന്. അപ്പൊ പള്ളിയിൽ നിന്ന് ഒരു വ്യക്തി പുറത്തിടുന്നതായ മരച്ചീള് അതിന്റെ കൂലി വരെ കാണിക്കപ്പെട്ടു എന്നാണ്. നോടി നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഉരിദത്ത് അലയ്യ, എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു. ഉജൂർ ഉമ്മത്തി, എന്റെ ഉമ്മത്തികൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പ്രതിഫലങ്ങളെ, കൂലികളെ. ഹത്തൽ ഖദ, മരച്ചീളിന്റെ കൂലി വരെ. യുഖ്രിജുഹ റജുലു, ആ മരച്ചീളിനെ പുറത്തിടുന്നു ഒരു വ്യക്തി മിനൽ മസ്ജിദ്, പള്ളിയിൽ നിന്ന്. അപ്പൊ ഒരു വ്യക്തി ഒരു മരച്ചീൾ പള്ളിയിൽ നിന്ന് പുറത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള കൂലി വരെ എനിക്ക് കാണിക്കപ്പെട്ടു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഈ ഹദീസ് ഇമാം അബൂ ദാവൂദാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അതേപോലെ തന്നെ ഇമാം തുർമുദിയും. ഇമാം തുർമുദി ഇതിനെ ഗരീബായിട്ട് കണ്ടിട്ടുണ്ട്, എന്നാണ് സഹീഹ് അല്ല എന്നർത്ഥം. ഇമാം തുർമുദിയുടെ വിഷയത്തിൽ ഹദീസ് സഹീഹ് അല്ല, പക്ഷെ ഇബ്നു ഖുസൈമ അതിനെ സഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അൽഹാഫിൽ ഇബ്നു ഹജറും ഈ ഹദീസിന് ഷവാഹിദുകളുണ്ട്, ഇതിനെ ബലപ്പെടുത്തുന്ന രീതിയിലുള്ള മറ്റ് ഹദീസുകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് തെളിവെടുക്കാം എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ പക്ഷം. ഇതെന്താ ഉള്ളത്, ഈ ഹദീസിൽ എന്താ ഉള്ളത്? ഹദീസിലുള്ളത് പള്ളിയിൽ നിന്ന് ഒരു ചെറിയ ചീളെങ്കിലും പള്ളി വൃത്തിയാക്കാനെന്നോണം ഒരാൾ നല്ല നീയത്തിൽ പുറത്തിട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പ്രതിഫലം വമ്പിച്ചതാണ്, പ്രതിഫലം വമ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടല്ലോ, ആ പള്ളി വൃത്തിയാക്കുന്ന സ്ത്രീ മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ താല്പര്യവും അവരെക്കുറിച്ച് റസൂലുള്ളാഹിന്റെ അന്വേഷണവും അവരുടെ ഖബറിന്റെ അടുത്ത് പോയിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി നമസ്കരിച്ചതും അതൊക്കെ അത് തന്നെ മതി പള്ളിയുടെ മഹത്വം മനസ്സിലാക്കാൻ അല്ലേ. പള്ളി അടിച്ചു വരുന്ന സ്ത്രീ അവർ മരിച്ച്, അപ്പോൾ റസൂലുള്ള അവരെ കുറിച്ച് അന്വേഷിക്കണം അവരെവിടെയാണ്. അപ്പൊ സഹാബികൾ പറയാണ് അവർ മരിച്ചു, ഞങ്ങൾ രാത്രിയായിരുന്നു, കൊണ്ടുപോയിട്ട് മറമാടി, നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഗൗരവത്തിൽ അഫല ആദൻ തുമൂനി, നിങ്ങൾക്ക് എന്നോടൊരു വിവരം പറഞ്ഞുകൂടായിരുന്നു, ദുല്ലൂനി അലാ ഖബ്രിഹ, അവരെ ഖബർ കാണിച്ചു തരൂ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഖബറിന്റെ അടുക്കൽ പോയി അവർക്ക് വേണ്ടിയിട്ട് അവിടെ ജനാസ നമസ്കരിച്ചു എന്നുള്ളതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ര ഗൗരവത്തിൽ പറയാൻ അങ്ങനെ ചെയ്യാനും കാരണം അവരുടെ ചെയ്ത ആ കർമ്മത്തിന്റെ മഹത്വം അതെന്താണ്? പള്ളി വൃത്തിയാക്കുക, നീറ്റാക്കുക എന്നുള്ളതാണ്. നമ്മള് നാടുകളിലൊക്കെ പള്ളി വൃത്തിയാക്കാൻ ഒരു മുക്കറിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ മറ്റുള്ളവരൊക്കെ കുറ്റ ബാധ്യത വിമുക്തരായി എന്നുള്ളതാണ് വെപ്പ്, മനസ്സിലല്ലേ? അപ്പൊ ഒരു കരണ്ട് അവിടെ കണ്ടാൽ തന്നെ മുക്കറിനെ വിളിച്ചു, അല്ലെങ്കിൽ പള്ളിയിലുള്ള അതിന്റെ വൃത്തിയാക്കുന്ന ആളെ വിളിച്ചു, എന്നിട്ട് വിളിച്ച് അത് എടുത്തിടാൻ പറയും, അല്ലെങ്കിൽ അതങ്ങനെ ക്ലീൻ ആക്കണം, അത് ഇങ്ങനെ ക്ലീൻ ആക്കണം, അവിടെ പറ്റിയില്ല, ഇവിടെ പറ്റിയില്ല, ഇങ്ങനെ പറയാം. പക്ഷെ പിന്നെ ഈ ഒരു പിന്നെ കർമ്മത്തിന്റെ മഹത്വം ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ആരാളെ കാത്തുക്കൂല. ഇനി ജോലിക്കൊരാളാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അയാളുടെ കണ്ണ് തെറ്റിയിട്ട് അവിടെ വീണിട്ടുണ്ടെങ്കിൽ അത് എടുത്തിടാനും പിന്നെ അത് വൃത്തിയാക്കാനും ആളുകൾ താല്പര്യം കാണിക്കും എന്നുള്ളതാണ്. എന്തായാലും ഹദീസ് അത് പിന്നെ തെളിവെടുപ്പിന് പറ്റിയ ഹദീസാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് മനസ്സിലാക്കാം. ഇബ്നു ഖുസൈമ അതിനെ സഹി എന്ന് വിശേഷിപ്പിച്ചു. ഈ ഹദീസിന്റെ ആശയത്തെ ബലപ്പെടുത്തുന്ന വേറെയും ഹദീസുകളുണ്ട്. വസ്തഗ്രബഹു എന്നാണ് അത്. പിന്നെ റവാഹു അബൂദാവൂദ്, അബൂദാവൂദ് അതിനെ റിപ്പോർട്ട് ചെയ്തു, തുർമുദി തുർമുദിയും. വസ്തഗ്രബഹു, ഇമാം തുർമുദി അതിനെ റിപ്പോർട്ട് ചെയ്തിട്ട് അതിനെ ഗരീബായി കണ്ടു എന്നാണ്. ഹദീസിനെ ഗരീബായി കണ്ടു എന്നാണ്, ഇമാം തുർമുദി അതിനെ ബലപ്പെടുത്തിയിട്ടില്ല എന്നർത്ഥം. ദുർബലമായിട്ടാണ് കണ്ടിട്ടുള്ളത് എന്നാണ് അതിന്റെ ഉദ്ദേശം. അഞ്ചാമത്തെ ഹദീസ്. عن ابي قتاده رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم اذا دخل احدكم المسجد فلا يجلس حتى يصلي ركعتين. എന്താ اذا دخل احدكم നിങ്ങൾ ഒരാൾ പ്രവേശിച്ചാൽ المسجد പള്ളിയിലേക്ക് فلا يجلس അവൻ ഇരിക്കരുത് حتى يصلي ركعتين രണ്ട് റക്കായത്ത് നമസ്കരിക്കുന്നത് വരെ. അപ്പൊ രണ്ട് റക്കായത്ത് നമസ്കരിക്കുന്നത് വരെ പള്ളിയിൽ പ്രവേശിച്ചവൻ ഇരിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലക്കാണ്. ഈ രണ്ട് റക്കായത്താണ് എന്ത്? തഹിയ്യത്തുൽ മസ്ജിദ്, തഹിയ്യത്തുൽ മസ്ജിദ് പള്ളിക്കുള്ള അഭിവാദ്യം. അബു ഖതാദയാണ് ഈ ഹദീസിന്റെ റാവി. അബു ഖതാദ നമുക്ക് മുമ്പ് വന്നിട്ടുണ്ടാവും അല്ലെ. അൽ ഹാരിസ് ഇബ്നു റിബഈ, അൽ ഹാരിസ് ഇബ്നു റിബഈ, അദ്ദേഹം അൻസാരിയാണ്. അബു ഖതാദ അൽ അൻസാരിയാണ്. എപ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും നിസ്കരിക്കണം. പള്ളിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ രണ്ടര കയറി നിസ്കരിക്കണം. ഖുത്ബ കേൾക്കൽ വാജിബും. അത് പിന്നെ ഒരാള് പിന്നെ ഖുത്ബ നഷ്ടപ്പെടാതെ ഒരാൾക്ക് സുന്നത്ത് നിസ്കരിക്കാൻ അവസരമുണ്ട് എങ്കിൽ, അതായത് ഒരാൾ ബാങ്ക് കൊടുക്കുന്ന ടൈമിൽ വന്നു, അയാൾക്ക് എന്ത് ചെയ്യാം? നിസ്കരിച്ചിരിക്കാം. അയാൾ എന്ത് ചെയ്യണം? ഖുത്ബ നഷ്ടപ്പെടുത്തിയിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് പാടുള്ളതല്ല. അതുകൊണ്ടാണ് ബാങ്കിന്റെ ടൈമിൽ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, നമ്മൾ പിന്നെ പറന്നിനെ നഷ്ടപ്പെടുത്തിയിട്ട് സുന്നത്തെടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അതേസമയം ഇവിടെ അതിന് സമയമല്ല, രണ്ട് ടൈം ഒപ്പാണ്. ഖുത്ബയും നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇയാൾക്ക് പള്ളിയിൽ വന്നിട്ട് ഇരിക്കും വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരോധമുണ്ട്, നഹിയുണ്ട്, രണ്ട് റക്അത്ത് നമസ്കരിക്കാതെ ഇരിക്കരുതെന്ന്, മനസ്സിലല്ലേ? അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ട് റക്അത്ത് നമസ്കരിക്കണം, അത് പെട്ടെന്നാക്കും വേണമെന്നാണ്, പെട്ടെന്നാക്കുകയും വേണം എന്ന് പറഞ്ഞു, മനസ്സിലായി? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുത്ബ നിർവഹിക്കുന്ന സമയത്ത് തന്നെ കയറി വരുന്നവൻ രണ്ട് റക്അത്ത് നമസ്കരിച്ച് ഇരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് രണ്ട് റക്അത്ത് നിസ്കരിക്കണം അവിടെ. അതേസമയം ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമുണ്ട്. അതായത് ഈ രണ്ട് റക്അത്ത് ഉണ്ടല്ലോ തഹിയ്യത്തുൽ മസ്ജിദ്, അതിന്റെ ഹുക്കും എന്താ? അതിന്റെ ഹുക്കും എന്താ? ബാഹിരി മദ്ഹബുകാരെ ഒഴിച്ച്, ഇബ്നു ഹസമും കൂട്ടർ ഒഴിച്ച്, ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞത് സുന്നത്താണ്. ഈ രണ്ട് റക്അത്തിന്റെ ഹുക്കും എന്താണ്? സുന്നത്താണ്. ബാഹിരിയാക്കളാണ് പറഞ്ഞത് ഈ രണ്ട് റക്അത്ത് വാജിബാണ്, രണ്ട് റക്അത്ത് വാജിബാണ്. അപ്പോ വാജിബാണ് എന്ന് പറഞ്ഞതിന് ബാഹിരി മദ്ഹബിന്റെ ഇബ്നു ഹസം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മറ്റും പക്ഷം ഈ ഹദീസാണ്, അവരുടെ തെളിവ് ഇതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫലി യജ്ലിസ് ഹത്താ യുസല്ലി റക്അത്തൈൻ, രണ്ട് റക്അത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത്, അത് കൽപ്പനയാണ്, അതുകൊണ്ട് തന്നെ അത് വുജൂബിനാണ്, നിർബന്ധത്തിനാണ്. ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത് നിർബന്ധത്തിനല്ല, സുന്നത്താണ്. സുന്നത്താണ്, ബാഹിരിയാക്കൾക്കെതിരിൽ പറഞ്ഞത് സുന്നത്താണ്. ആ അഭിപ്രായമാണ് ശരി. എന്തുകൊണ്ട് ജുമുഅക്ക് വൈകി വന്ന ഒരു വ്യക്തിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് കൽപ്പിച്ചു, പിന്നെ അയാൾ ജനങ്ങളുടെ തോളിൽ കാലിട്ട് വരികയാണ്. അപ്പൊ റസൂലുള്ളാഹി അദ്ദേഹത്തോട് പറഞ്ഞു, ഇജ്ലിസ് ഫഖദ് ആദൈത, നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കി ഇരിക്കാൻ പറഞ്ഞു. അയാൾ അവിടെ രണ്ടക്കാര് നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ നിർബന്ധമായിരുന്നുവെങ്കിൽ നിസ്കരിക്കാൻ കൽപ്പിക്കുമായിരുന്നു എന്നുള്ളതാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഉണർത്തിയത്, മനസ്സിലായില്ലേ. അതേസമയം ചില റിവായത്തുകളിൽ കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കെ ഒരാൾ ആഗതനായി. അങ്ങനെ അയാൾ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അയാളോട് രണ്ടരക്കാത്ത് നമസ്കരിക്കാൻ പറഞ്ഞു. അത് പെട്ടെന്ന് നിസ്കരിക്കാനും പറഞ്ഞു, പെട്ടെന്ന് നമസ്കരിക്കാനും പറഞ്ഞു. അപ്പോ ബനു ഖത്ഫാൻ ഗോത്രക്കാരനായ വ്യക്തിയാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞ് ഈ രണ്ടരക്കായത്തിന്റെ വിധി എന്താണ്, ഈ രണ്ടരക്കായത്തിന്റെ വിധി അത് നിർബന്ധമല്ല. നിർബന്ധം ഏതാണ്? പിന്നെ അത് റസൂലുള്ളാഹി പറഞ്ഞു ഫർള് നമസ്കാരങ്ങൾ. അത് അവർ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ തെളിവാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഫർള് നമസ്കാരത്തെ കുറിച്ച് ചോദിച്ചു. ആ ഫർള് നമസ്കാരത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി അഞ്ച് നമസ്കാരങ്ങളാണ് പറഞ്ഞത്, ദുഹ്ർ, അസർ, മഗ്രിബ്, ഇഷാം, സുബ്ഹ്, ഇതാണ് പറഞ്ഞത്. അതിന്റെ കൂടെ എന്ത് ചെയ്തില്ല, തഹിയ്യത്തുൽ മസ്ജിദ് പറഞ്ഞിട്ടില്ല. നിർബന്ധമായിരുന്നുവെങ്കിൽ ഈ അഞ്ചിനോടൊപ്പം തഹിയ്യത്തുൽ മസ്ജിദും പറയായിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിർബന്ധ നമസ്കാരങ്ങളിൽ തഹിയ്യത്തുൽ മസ്ജിദ് പള്ളിന്റെ രണ്ടരക്കാലത്ത് തഹിയ്യത്ത് നിസ്കാരം പറയാത്തത് കൊണ്ട് തന്നെ തഹിയ്യത്തുൽ മസ്ജിദിന്റെ ഹുക്മ് എന്താ, നിർബന്ധമല്ല, പിന്നെ അത് സുന്നത്താണ്. പിന്നെ ഈ ജുമാന്റെ ടൈമിൽ വന്ന വ്യക്തി നിസ്കരിക്കാതിരുന്ന ആ സംഭവവും അതിന് തെളിവായിട്ട് ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞു. പക്ഷെ ഇബ്നു ഹസമും ബാഹിരി മദ്ഹബിലെ ആളുകളും ഈ ഹദീസിനെ മുഖവിലക്കെടുത്തിട്ട് അവർ പറഞ്ഞു നിസ്കരിക്കൽ നിർബന്ധമാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ജുമാനടിയിൽ ഒരാൾ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ അയാൾ നിസ്കരിക്കൽ അയാളുടെ മേലിൽ ബാധ്യതയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള ആ പ്രത്യേക തെളിവുള്ളത് കൊണ്ട്. ഇത ദഖല അഹദുകുമുൽ മസ്ജിദ് ഫലാ യജ്ലിസ് ഹത്താ യുസല്ലിയ റുക്അതൈൻ. ഒരാൾ കടന്നു വരുന്നത് നമസ്കാരം വിരോധിച്ച ടൈമിലാണെങ്കിലോ? നമസ്കാരം വിരോധിച്ച ടൈമുകൾ ഏതാ നമ്മൾ പഠിച്ചല്ലേ? ഒന്ന് ഉദയവേളയിൽ, സൂര്യന്റെ ഉദയവേളയിൽ. രണ്ട്, സൂര്യൻ മധ്യത്തിലാകുമ്പോൾ, നേരെ തലന്റെ മുകളിൽ മധ്യത്തിലാകുമ്പോൾ. മൂന്ന്, അസ്തമിക്കുന്ന വേള. ഈ മൂന്ന് ടൈം ഇത്ര ഉള്ളൂ. പിന്നെയോ? ആ ഉദിച്ചത് മുതൽ, അല്ല സൂര്യൻ അല്ല, ഫജർ നിസ്കരിച്ച് ഉദിക്കുന്നത് വരെയുള്ള ടൈം, ഉദിക്കുന്നത് വരെയുള്ള ടൈം. പിന്നെയോ? അസർ കഴിഞ്ഞിട്ട് അസ്തമിക്കുന്നത് വരെയുള്ള ടൈം. ഇങ്ങനെ അഞ്ച് ടൈമാണ്. ഒന്ന് ഉദിക്കുന്ന ആ സമയം, രണ്ട് അസ്തമിക്കുന്ന സമയം, മൂന്ന് മധ്യത്തിലാകുന്ന ടൈം. ഈ മൂന്ന് ടൈമും കടുത്ത ടൈമാണ്, വിരോധം ശക്തമാണ്. ഈ ടൈമുകളിൽ നിസ്കരിക്കുക എന്നുള്ളത് വിരോധം ശക്തമായിട്ടുള്ള ടൈമാണ്. കാരണം അത് സൂര്യാരാധനയുടെ ഭാഗമായിട്ട് ആളുകൾ നിർവഹിക്കുന്നതിനോടുകൂടി എതിരാണ്. പിന്നെ രണ്ട് ടൈം, ആ രണ്ട് ടൈം സുബഹി നിസ്കരിച്ചു കഴിഞ്ഞിട്ട് ഉദിക്കുന്നത് വരെയുള്ള ടൈം. അതേപോലെ തന്നെ അസർ കഴിഞ്ഞിട്ട്, പ്രത്യേകിച്ച് സൂര്യൻ അസ്തമിക്കാൻ അസർ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ മഞ്ഞ പായുന്ന ടൈം ഉണ്ടല്ലോ അസ്തമിക്കുവാനുള്ള, ആ ടൈം മുതൽ അസ്തമിക്കുന്നത് വരെയുള്ള ടൈം, ഈ രണ്ടിലും നിസ്കാരം വിരോധിക്കപ്പെട്ടതാണ്. അതിൽ വിരോധിക്കാനുള്ള കാരണം എന്താ, നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും. അതായത് പിന്നെ ഈ അസ്തമിക്കുന്ന വേളയിലും ഉദിക്കുന്ന വേളയിലും സൂര്യനെ ആരാധിക്കുന്ന ആളുകളുണ്ട്. അവരുടെ ആ ആരാധന അതിനോട് നമുക്ക് എതിരാണ്. ആ ടൈമിൽ പിന്നെ നമ്മളുടെ ആരാധനയെ കുറിച്ച് പറഞ്ഞില്ലേ, പിന്നെ ഷെയ്ത്താൻ പിന്നെ അവന്റെ രണ്ട് കൊമ്പുകൾക്കിടയിലാണ് സൂര്യന്റെ അസ്തമയം എന്ന് പറഞ്ഞ് ഹദീസിൽ വിരോധം വന്ന് കാണാൻ സാധിക്കും. ഏതായാലും ആ രണ്ട് സമയങ്ങളിൽ വിരോധം കടുത്തതാണ്. അതിന് തൊട്ടു മുമ്പുള്ള ടൈമിൽ നിസ്കാരം വിരോധിക്കാൻ കാരണം എന്താ, ആ ടൈമിലേക്ക് നിസ്കാരം എത്താതിരിക്കാനാണ്. ആ ടൈമിലേക്ക് നിസ്കാരം എത്താതിരിക്കാനാണ്, മനസ്സിലായി? ചിലപ്പം അസ്തമിക്കുന്നുണ്ടോ അതിനായിട്ടുണ്ടോ ഇല്ലെന്ന് അറിഞ്ഞോളന്നില്ല. അതിന് മുമ്പ് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാതെ ആ ടൈമിൽ ഇയാളത് കാണുന്നുണ്ടാവില്ല, നിസ്കാരം അസ്തമിക്കുന്ന വേളയിലായാൽ. അതുകൊണ്ട് തന്നെ പിന്നെ സൂര്യൻ അസ്തമിക്കുന്ന വേളയിലും ഉദിക്കുന്ന വേളയിലും നമസ്കാരം പാടില്ല എന്നുണ്ടല്ലോ, ആ അതിനെ കൊട്ടിയടക്കാൻ കൂടിയാണ് എന്തിന്, അതിനോട് അടുത്ത ടൈമിലും നിസ്കാരം പാടില്ല എന്ന് പറഞ്ഞത്. അസ്തമിക്കാൻ അടുത്ത ടൈമിലും ഉദിക്കാൻ അടുത്ത ടൈമിലും നിസ്കാരം പാടില്ല എന്ന് പറഞ്ഞാൽ അതിനാലാണ്, ആ കവാടം കൊട്ടിയടക്കാൻ വേണ്ടിയിട്ട്. ഈ അഞ്ച് സമയങ്ങളും നിസ്കാരം പാടില്ല. തഹിയത്തുൽ മസ്ജിദ് ഒരാളെന്ത് ഒരു ഉദിക്കണീന്റെ തൊട്ട് മുമ്പ് പള്ളിയിൽ പ്രവേശിച്ച്, അല്ലെങ്കിൽ അസ്തമിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് പള്ളിയിൽ പ്രവേശിച്ച്, ഉച്ചക്ക് പള്ളിയിൽ പ്രവേശിച്ച്, അല്ലെ? വെള്ളിയാഴ്ച ഒക്കെ ജുമാക്ക് പ്രത്യേകിച്ച് ഉച്ചക്ക് വരുമല്ലേ. ചിലപ്പോൾ പള്ളിയിൽ ചിലപ്പോൾ ഉച്ച തെറ്റിയിട്ടാണ് മിക്കവാറും പള്ളിയിൽ ജുമാ തുടങ്ങുക, അല്ലേ? നിസ്കാരമൊക്കെ തുടങ്ങുക. അപ്പോൾ പിന്നെ ഉച്ചൻ്റെ ടൈമിൽ ചില പള്ളിയിൽ കയറാന്നുള്ളത് സ്വാഭാവികമാണ്, ആളുകൾ കയറും. അപ്പോൾ ആ സമയത്ത് തഹിയത്ത് നിസ്കരിക്കുന്നതിൻ്റെ ഹുക്കും എന്താ? അതിൽ പണ്ഡിതന്മാർക്കിടയിൽ വലിയ സംസാരമുണ്ട്. നമ്മളത് എനിക്ക് തോന്നുന്നു ഈ മസാല മുമ്പ് നമുക്ക് ഇതിൽ വന്നിട്ടുണ്ടാവും. മൂന്ന് സമയം ഉണ്ടല്ല, അസ്തമയ സമയം, ഉദിക്കുന്ന സമയം, മധ്യത്തിലാകുന്ന സമയം. വിരോധം കടുത്തതാണ്, വിരോധം കടുത്തതാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഒരഭിപ്രായവും മറ്റു മദ്ഹബി പണ്ഡിതന്മാർ മറ്റൊരഭിപ്രായമാണ് ഈ മസാലയിൽ. അബൂ ഹനീഫ, മാലിക് അഹമ്മദ്, അതേപോലെ തന്നെ ഹനഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഹംബലി മദ്ഹബ്, അവരുടെ വീക്ഷണം ഒരു സുന്നത്ത് നമസ്കാരവും വിരോധിക്കപ്പെട്ട ടൈമിൽ പാടില്ല എന്നാണ്. ഒരു സുന്നത്ത് നിസ്കാരവും പാടില്ല എന്നാണ്, ഒരു സുന്നത്ത് നിസ്കാരവും പാടില്ല. അതിൽ മാലിക്കികളും ഹംബലികളും പിന്നെ തവാഫിന്റെ രണ്ടരക്കായത്തിനെ ഒഴിവാക്കി പറഞ്ഞിട്ടുണ്ട്. തവാഫിന്റെ രണ്ടരക്കായത്തിനെ അവരെല്ലാവരും അല്ല, ചിലർ ഒഴിവാക്കി പറഞ്ഞിട്ടുണ്ട്. ഹനഫികൾ കട്ടാണ്, ഒരു സുന്നത്ത് നിസ്കാരവും വിരോധിക്കപ്പെട്ട ടൈമിൽ പാടില്ല എന്നുള്ളതാണ് അവരുടെ പക്ഷം, തീവ്ര നിലപാടാണ്. എന്നാൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയും ഷാഫി മദ്ഹബിലെ പണ്ഡിതരും പറഞ്ഞത് റവാത്തു അസ്ബാബ്, കാരണങ്ങളുള്ള നമസ്കാരങ്ങൾ, കാരണങ്ങളുള്ള നമസ്കാരങ്ങൾ അതെവിടെയാകാം? വിരോധിക്കപ്പെട്ട ടൈമിൽ ആവാം. കാരണമുള്ള നിസ്കാരങ്ങൾ ഏതാ? ഈ കാരണമുള്ള നിസ്കാരങ്ങൾ, കാരണമുള്ള നിസ്കാരങ്ങൾ ഏതാ? ആ, അത് ഫർള് നിസ്കാരത്തിന്റെ വിഷയമല്ല, അതിപ്പോ എല്ലാവരും ഇത്തിഫാക്കുള്ള സംഗതിയാണ്. അതിൽ ഷാഫിയും ഹംബലിയും ഹനഫിയും ഒക്കെ ഫർള് നിസ്കാരം ഒരാളെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ടൈമിൽ നിസ്കരിക്കാം. ഒരാളെ എന്തെയ്യണ്ട്, ഉറങ്ങിപ്പോയി അസറിന്റെ ടൈമിൽ, അസ്തമിക്കുന്ന ടൈമിലാണ്, അല്ലെങ്കിൽ അതിനോട് അടുത്ത ടൈമിലാണ് മുപ്പര ഉണരുന്നത്, ഉടനെ ഉത് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അയാൾ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ നിസ്കരിക്കണം. അതിൽ ഇഷ്കാലില്ല. ഇവിടെ ഐച്ഛിക നമസ്കാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഫർള് നിസ്കാരം ഒരാൾ മറന്നുപോയി ഉറങ്ങിപ്പോയിട്ടുണ്ട് എങ്കിൽ ഉണരുമ്പോൾ ഓർമ്മയിൽ വരുമ്പോൾ അയാൾ എന്ത് ചെയ്യണം? നിസ്കരിക്കണം. അത് വിരോധിക്കപ്പെട്ട ടൈമാണെങ്കിലും അതിൽ ഇഷ്കാലില്ല. അതേസമയം ഐച്ഛിക നിസ്കാരങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. അതാണ് തഹിയത്തുൽ മസ്ജിദ് നമ്മൾ പറഞ്ഞത്. അതിന്റെ ഹുക്കും എന്താ? അതിന്റെ ഹുക്കും പിന്നെ അത് മുസ്തഹബാണ്, പ്രതിഫലാർഹമായ സുന്നത്തായിട്ടുള്ള നിസ്കാരമാണ്. ഇതുപോലുള്ള നിസ്കാരങ്ങൾ അതിനെ കുറിച്ചാണ്. അതിൽ കാരണങ്ങളുള്ള നിസ്കാരങ്ങളിൽ ഒന്നാണ് എന്ത്? തഹിയത്തുൽ മസ്ജിദ്. പള്ളിയിൽ കയറിയാൽ അത് കാരണത്താലാണ് എന്ത് നിസ്കരിക്കുന്നത്? തഹിയത്തുൽ മസ്ജിദ്. അതേപോലെ മറ്റൊരു നിസ്കാരം എന്താ? ഉംറയിൽ തവാഫിന്റെ രണ്ടരക്കായത്ത്, അത് കാരണമുള്ള നിസ്കാരമാണ്. തവാഫാണ് അതിന് കാരണം. പിന്നെ മയ്യത്ത് നമസ്കാരം, മയ്യത്ത് നമസ്കാരം, അതേപോലെ ഗ്രഹണ നമസ്കാരം, മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നിസ്കാരം, മറ്റേ ഇതൊക്കെ തവാഫ് അസ്ബാബായിട്ടുള്ള നിസ്കാരങ്ങളാണ്. ഇങ്ങനെയുള്ള നിസ്കാരങ്ങൾ അത് വിരോധിക്കപ്പെട്ട ടൈമിൽ ആകാം എന്നുള്ളതാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയൊക്കെ ഷാഫി റഹ്മത്തുള്ളാഹി അലിയുടെ ഈ അഭിപ്രായമാണ് ആ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ശരിയോട് അടുത്ത അഭിപ്രായം അതാണ്, ശരിയോട് അടുത്ത അഭിപ്രായവും അതാണ്. പക്ഷേ ഒരു വിഷയം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ ഉദിക്കുന്ന സമയം അതേപോലെ അസ്തമിക്കുന്ന സമയം നിർണിത ടൈമല്ലേ, അതേപോലെ മധ്യത്തിലാവുന്ന ഈ ടൈം, അതിൽ നിന്ന് തെറ്റിയൊരാൾക്ക് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അതാണ് സൂക്ഷ്മത. അത് 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 അയാൾ പാലിക്കാൻ പാലിക്കൽ നല്ലതാണ്, പാലിക്കൽ നല്ലതാണ്. കാരണം ചില അസറുകളിൽ കാണാൻ പോയി ഉമർ റളിയല്ലാഹു തആലയൊക്കെ ഫജർ നമസ്കരിച്ച് തവാഫ് ചെയ്താൽ, തവാഫിന്റെ രണ്ടരക്കായത്ത് നിസ്കാരം ഉണ്ടല്ലോ, അത് എവിടെ നിസ്കരിക്കേണ്ടത്? തവാഫ് കഴിഞ്ഞ ഉടനെ മഖാം ഇബ്രാഹിമിനെ മുന്നിലാക്കിയിട്ട് കഅബയുടെ വാതിലിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കലാണ്. പക്ഷെ ഉമർ റളിയല്ലാഹു തആലനെ തവാഫ് ചെയ്ത് അദ്ദേഹം സൂര്യൻ ഉദിച്ചിട്ടില്ല എങ്കിൽ, ഉദിച്ചു പൊങ്ങിയിട്ടില്ല എങ്കിൽ എവിടെ നിസ്കരിക്കൂല? അദ്ദേഹം പള്ളിയിൽ നിസ്കരിക്കൂല. അദ്ദേഹം പോകേണ്ട ആവശ്യമുണ്ട് എങ്കിൽ അദ്ദേഹം പോയിട്ട് ദീതുവായിലൊക്കെ പോയിട്ടാണ് നിസ്കരിച്ചിരുന്നതെന്നാണ്. അറബിന്റെ ഉള്ളിൽ തന്നെ ദീതുവായ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു അദ്ദേഹം തവാഫിന്റെ രണ്ടരക്കാൻ നിസ്കരിച്ചിരുന്നത്. ഉദിക്കുന്ന സമയത്ത് നിസ്കാരം വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ഉദിക്കുന്ന സമയത്തൊരു നിസ്കാരം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉമർ റളിയല്ലാഹു നിന്നുള്ള സഹീഹായ അസറുകൾ റിപ്പോർട്ട് ചെയ്തേ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പിന്നെ പക്ഷേ ഈ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ അഭിപ്രായം ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തിന് അതിൻ്റെതായ തെളിവുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത് നമസ്കാരം മടക്കി നിസ്കരിച്ചത്, അല്ല മടക്കി നിസ്കരിച്ചല്ല, വീട്ടിൽ നിസ്കരിച്ചത് ഒക്കെ അതിന് തെളിവായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണങ്ങളുള്ള നമസ്കാരങ്ങളാവാം എന്നുള്ളതിന് ഇമാം ഷാഫി അതിൻ്റെതായ തെളിവുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഒരാൾ ഉദിക്കുന്ന ആ സമയത്തും അസ്തമിക്കുന്ന സമയത്തും സൂര്യൻ മധ്യത്തിലാകുന്ന ആ സമയത്തും നിസ്കാരം അതൊന്ന് അല്പം തെറ്റിച്ചിട്ട് പിന്നെ നിസ്കരിക്കുകയാണെങ്കിൽ അതാണ് പിന്നെ ഒരു പിന്നെ ഉത്തമം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉത്തമം എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇബ്നു ഉമർ റളിയല്ലാഹു തആലന്റെ ഈ പിന്നെ നിലപാടുകളൊക്കെ പിന്നെ ഈ ഹദീസിന്റെ ഗൗരവം മനസ്സിലാക്കി ഉള്ളത് കാരണത്താൽ. പക്ഷേ പിന്നെ മൊത്തത്തിൽ പറയുമ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായമാണ് പിന്നെ പിൽക്കാലക്കാരായ പണ്ഡിതന്മാർ പലരും അതിനെ ബലപ്പെടുത്തിയിട്ടുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായമാണ് ആ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതായത് കാരണങ്ങളുള്ള നമസ്കാരങ്ങൾ വിരോധിക്കപ്പെട്ട സമയങ്ങളിൽ ആകാം, തെളിവുകൾ അത് അറിയിക്കുന്നുണ്ട്. ആ അത് ഇഷ്റാഖൊക്കെ പിന്നെ സൂര്യൻ ഉദിച്ച് ഉയർന്നതിന് ശേഷമാണ് ഇഷ്റാഖിന്റെ ടൈം തന്നെ തുടങ്ങുന്നത്. മഗ്രിബിന്റെ ടൈമും കഴിഞ്ഞ് അസറിന്റെ ടൈമും കഴിഞ്ഞ് അപ്പൊ ഇന്ന സ്ഥലത്ത് കിതാബ് മൗഖൂത സമയബന്ധിത ഫർളാണ് നിസ്കാരം. അതുകൊണ്ട് തന്നെ ആദ്യം അസർ പിന്നെ മഗ്രിബ് പിന്നെ ഇഷ. നബ്സല്ലാസ്ലം അതുകൊണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടായല്ലോ, അഹ്സാബി യുദ്ധത്തിൽ കടങ്ങി യുദ്ധത്തിൽ അങ്ങനെ നിസ്കാരം മറന്നു മറക്കല്ല. ആ പിന്നെ യുദ്ധ ഭീതിയിൽ നിസ്കാരങ്ങൾ മറന്നുപോയി. ബുഹർ അസർ മഗരീബ് ഇഷ ഇഷ കഴിഞ്ഞിട്ടാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ ബാങ്ക് കൊടുത്ത് ഇക്കാമത്ത് കൊടുത്ത് ബുഹർ നിസ്കരിച്ച് പിന്നെ ഇക്കാമത്ത് കൊടുത്തിട്ട് അസർ നിസ്കരിച്ച് പിന്നെ ഇക്കാമത്ത് കൊടുത്തിട്ട് മഗരീബ് പിന്നെ ഇഷ അങ്ങനെ നിസ്കരിച്ച് അങ്ങനെയാണ് വീട്ടിയത്. ആ അസർ നിസ്കരിച്ചിട്ടാണ് പിന്നെ മഗരീബ് എങ്ങനെ. ആ പിന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ മഗരീബിന്റെ ടൈമും ഇഷായിന്റെ ടൈമും ഉണ്ടല്ലോ, ജമ്മ അതായത് വിശാലമായ ടൈമാണ്, വിശാലമായിട്ടുള്ള ടൈമാണ് മഗരീബും ഇഷയും. മനസ്സിലായി? ചില സമയങ്ങളിൽ എന്ത് ചെയ്യാം, നിസ്കാരത്തെ ജമ്മാക്കാം, മഗരീബിനെ എന്ത് ഇഷയോട് ജമ്മാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മഴയോ അതേപോലെ യാത്രയോ ഇല്ലാതെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് നിസ്കാരങ്ങളെ ജമ്മാക്കിയിട്ടുണ്ട്, മഗരീബിനെയും ഇഷയെയും അതേപോലെ ദുഹറിനെയും അസറിനെയും ജമ്മാക്കിയിട്ടുണ്ട്. മനസ്സിലായി? അപ്പൊ നബി ഖതാദത്ത റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇദാ ദഖല അഹദുകും അൽ മസ്ജിദ് ഫലാ യജ്ലിസ് ഹത്താ യുസല്ലിയ റകഅതൈൻ. മുത്തഫഖുൻ അലൈഹി, മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരി മുസ്ലിമും ഒന്നിച്ച് അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഈ ഹദീസ് നിവേദനം ചെയ്തിട്ടുള്ളത്. ഖലാസ്. ഇനി ഇൻഷാ അടുത്ത ആഴ്ചയിൽ നമുക്ക് ബാബു സിഫത്തു സലാ അല്ലെ നിസ്കാരത്തിന്റെ രീതി വിശദീകരിക്കുന്ന അധ്യായം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.